പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ നവംബർ 15-ാം തീയതി ഹിന്ദു ദിനപത്രത്തിൽ രസകരമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ലോകത്തിലെ ഒരു പ്രശസ്ത ഉരുക്ക് വ്യവസായി ലണ്ടനിൽ ഒരു വീട് വാങ്ങിയതിൻ്റെ വിവരണമാണ് കൊടുത്തിരുന്നത്. 124 ദശലക്ഷം ഡോളർ, ഏതാണ്ട് 600 കോടി രൂപ കൊടുത്താണ് 12 മുറികളുള്ള ഒരു കൊട്ടാരം അഥവാ ഒരു വീട് ലണ്ടൻ പട്ടണത്തിൽ അദ്ദേഹം വാങ്ങിയതത്രേ. ഇന്ത്യൻ വംശജനായ ആ വ്യവസായിയുടെ ഈ പ്രവർത്തനം ഇന്ത്യക്കാർക്ക് പൊതുവെ വലിയ അഭിമാനമായിരിക്കുന്നുവെന്നും മറ്റനേകം ഇന്ത്യക്കാരും ഇതുപോലുള്ള ഒരു ആദർശത്തോടെ വളർന്നു വരുന്നുവെന്നും അത് നമുക്ക് വലിയ അഭിമാനത്തിന് കാരണമാണെന്നുമൊക്കെ പത്രത്തിൽ ലേഖകൻ വിശദീകരിക്കുകയുണ്ടായി. 600 കോടി രൂപ കൊടുത്ത് 12 മുറിയുള്ള ഒരു വീട് ഒരു പട്ടണത്തിൽ വാങ്ങിയതിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ചേതോ വികാരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മൾ യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, യേശു പഠിപ്പിക്കുന്ന സമ്പത്തിനെക്കുറിച്ചുള്ള വീക്ഷണം ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അഥവാ ഈ മനോഭാവത്തെ യേശുവിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നത് ഉപകാരപ്രദമാകും. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. മലയിലെ പ്രസംഗം എന്ന ശീർഷകത്തിൽ വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്തിനെക്കുറിച്ചുള്ള വീക്ഷണം. മനുഷ്യജീവിതത്തെ ധന്യമാക്കാൻ യേശു നൽകുന്ന വലിയ ഒരു ഉപദേശമാണിത്. ഇന്നും എന്നും മനുഷ്യജീവിതം ധന്യമാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. 3 തരത്തിലുള്ള നിക്ഷേപത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നതും കള്ളൻ തുരന്നു മോഷ്ടിക്കുന്നതുമായ നിക്ഷേപങ്ങൾ. തുരുമ്പ് എന്നത് ഒരു വിശദീകരണമാണ്. അത് ലോഹത്തിന് തുരുമ്പ് പിടിക്കുന്നതാവാം, അതല്ലെങ്കിൽ ഉറുമ്പോ മറ്റ് കൃമികീടങ്ങളോ ആയിരിക്കാം. കീടങ്ങൾ നശിപ്പിക്കുന്നത് തുണിത്തരങ്ങളാണ്. മറ്റ് കൃമികളും അതുപോലുള്ള ജീവികളും ധാന്യങ്ങളെയാണ് നശിപ്പിക്കുക. യേശുവിൻ്റെ കാലത്ത് സമ്പത്ത് സൂക്ഷിക്കുന്ന മുഖ്യമായ 3 രീതികളായിരുന്നു ഇത്. 1, ധാന്യം. ഏറ്റവും കൂടുതൽ സമ്പത്ത് ആയി സൂക്ഷിച്ചിരുന്നത് ധാന്യമാണ്. അതാണല്ലോ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ഒരു ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ധനവാന് തൻ്റെ ഒരു ഭൂമിയിൽ വലിയ സമ്പത്തുണ്ടായ കഥ. അതാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഇതാണ് സമ്പത്തിൻ്റെ ഒരു രൂപം. ധാന്യങ്ങൾ, ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ച് വർഷങ്ങളോളം സുഖമായി ജീവിക്കാൻ സാധിക്കും, യാതൊരു അല്ലലും കൂടാതെ സന്തോഷമായി സമൃദ്ധിയിൽ ജീവിക്കാൻ കഴിയും എന്ന ചിന്തയാണ് ധാന്യം തരുന്നത്. അപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഉദാഹരണം ധാന്യമാണ്. ഈ ധാന്യം പക്ഷേ എല്ലി തിന്നുപോകാം, മറ്റ് കൃമികീടങ്ങൾ ഇത് നശിപ്പിച്ചു കളയാം. ആദ്യത്തേത്, അതുകൊണ്ട് ഈ ധാന്യം ശേഖരിക്കുന്നത് സമ്പത്ത് ശേഖരിക്കുന്നതിന് തുല്യമാണ്, പക്ഷേ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം എന്നാണ് യേശു പറയുക. 2-ാമത്തേത് വസ്ത്രങ്ങൾ, വില പിടിപ്പുള്ള വസ്ത്രങ്ങൾ. പുറംകുപ്പായങ്ങൾ, വലിയ വില പിടിച്ച പുറംകുപ്പായം ഉണ്ടായിരുന്നു, സ്വർണ്ണനൂലുപാകിയ കുപ്പായങ്ങളൊക്കെ, വലിയ വില പിടിപ്പുള്ള കുപ്പായങ്ങൾ. ഇങ്ങനെ കുപ്പായങ്ങൾ അണിഞ്ഞവരെക്കുറിച്ച് യേശു പറയും, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് എന്ന് ചോദിച്ച് സ്നാവ യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ എന്തു കാണാനാണ് പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവൻ കൊട്ടാരങ്ങളിലാണല്ലോ, രാജകൊട്ടാരങ്ങളിൽ. അതാണ് 16-ാം അധ്യായത്തിൽ പറയുന്നത്. ധനികൻ്റെ അവൻ മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും സമൃദ്ധമായി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ധാരാളം ധാന്യമുണ്ടായിരിക്കുക, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ടായിരിക്കുക. ഈ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ കീടങ്ങൾ തിന്നുകളയും, അപ്പോൾ പിന്നെ ആ സമ്പത്ത് നിലനിൽക്കുകയില്ല. 3-ാമത്തേത് സ്വർണമാണ്. ഇപ്പോൾ ധാന്യം, വസ്ത്രങ്ങൾ, സ്വർണം. സ്വർണം മുറിയിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിടാം, പക്ഷേ അവിടെയും സുരക്ഷിതത്വമില്ല. ഇത് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാൻ സാധിക്കും എന്നാണ് പറയുക. ഇപ്പോൾ ഈ 3 തരത്തിലുള്ള നിക്ഷേപത്തെക്കുറിച്ചും യേശു കൊടുക്കുന്നതാണ്. ഭൂമിയിൽ കരിവയ്ക്കുന്ന നിക്ഷേപങ്ങൾ ഒന്നുകിൽ എലി തിന്നും കൃമികീടങ്ങൾ തിന്നും നശിപ്പിച്ചു കളയാം, അല്ലെങ്കിൽ കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഭൗതികമായ സമ്പത്തിൻ്റെ എല്ലാം അവസ്ഥ ഇതാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഭൗതികമായ സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്. ഇത് പണ്ട് മുതലേ ഉള്ള കാഴ്ചപ്പാടാണ്, എല്ലാവർക്കും അറിയാം. സങ്കീർത്തനത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 39-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നുമില്ല. സമ്പാദിക്കുന്നു, പക്ഷേ ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഭോഷ, ഇന്നു രാത്രി നിന്റെ ജീവൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതായിരിക്കും. 49-ാം സങ്കീർത്തനം അനേകം തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്, സമ്പത്തിൻ്റെ അനശ്വരത എന്നാണ് അതിന് ശീർഷകം തന്നെ കൊടുത്തിരിക്കുന്നത്. 10-ാമത്തെ വാക്യം, ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുന്നെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണുന്നു. സമ്പാദിച്ചു വയ്ക്കുന്നതൊക്കെ ആർക്കെങ്കിലും കൊടുത്തേ മതിയാവൂ. 12-ാമത്തെ വാക്യത്തിൽ, മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല, മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. 17-ാമത്തെ വാക്യം, അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയുമില്ല. അപ്പോൾ നശ്വരമായ സമ്പത്തിൽ പ്രത്യാശ അർപ്പിക്കരുത് എന്നതാണ് യേശു നൽകുന്ന ആദ്യത്തെ പാഠം. ഇത് അനേകം തവണ അനേകം ഉദാഹരണങ്ങളിലൂടെ യേശു പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനി എന്തിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്? എവിടെയാണ് നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ടത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അനശ്വരമായ സമ്പത്ത് സൂക്ഷിക്കണം. എന്താണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക, എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ടത്? എന്താണ് സ്വർഗം? സ്വർഗം മറ്റൊന്നുമല്ല, ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവിക സന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ധനികനാവാൻ ശ്രമിക്കുക, സമ്പത്തുള്ളവനാവാൻ. എങ്ങനെയാണിത് ധനികനാവുക? ദൈവത്തിൻ്റെ മുമ്പിൽ ധനവാനാകാൻ ശ്രമിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാവണം. 2 പ്രധാന കാര്യങ്ങളാണ് സമ്പത്ത് സ്വരുക്കൂട്ടാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. 1, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സുരക്ഷിതത്വം, ഇൻഷുറൻസാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്തത് കൊണ്ട് നാളത്തേക്ക് വേണ്ടി ഇന്ന് ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇങ്ങനെ നാളത്തെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഇന്ന് സമ്പാദിക്കുന്നത്. അത് നാളെ എൻ്റെയല്ല, എൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറ തലമുറയായി 3, 4 തലമുറകൾക്ക് വേണ്ടത് സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുന്നു മനുഷ്യൻ. പക്ഷേ ഈ സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവനാണ്. ഇന്നു രാത്രി നിൻ്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെട്ടാൽ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതായിരിക്കും? അത് നിൻ്റെ മക്കൾക്ക് കിട്ടുമെന്നതിനെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരിക്കലുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നു, ഭാവിയെക്കുറിച്ച് സുരക്ഷിതം ഉണ്ടാകാൻ. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുക, നാളെയെക്കുറിച്ചുള്ള വ്യഗ്രത വേണ്ട. നാളെ എന്താ സംഭവിക്കുന്നു നിങ്ങൾക്കറിയില്ലല്ലോ. ഓരോ ദിവസത്തിനും അതതിൻ്റേതായ വ്യഗ്രതകൾ മതി. ഇന്നത്തേക്ക് ആവശ്യമായതുണ്ടെങ്കിൽ തൃപ്തിപ്പെടുക. അത് പൗലോസ് പറയും തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, അത്യാവശ്യം ജീവിക്കാൻ കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ തുണിയും കിടക്കാൻ ഒരിടവും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുക. എല്ലാവർക്കും അത് കിട്ടാൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ സമാധാനമുണ്ടാകും. നാളെയെക്കുറിച്ചുള്ള വ്യഗ്രത ആവശ്യമില്ലാതെ വരികയും ചെയ്യും. നാളെയെക്കുറിച്ചുള്ള വ്യഗ്രതയാണ് 1. ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമം, സ്വത്ത് സമ്പാദിക്കാനുള്ള ശ്രമത്തിൽ. 2, ഈ സമ്പത്ത് നൽകുന്ന അധികാരവും പ്രശസ്തിയും പ്രതാപവുമൊക്കെയാണ്. സമ്പന്നർ പൊതുവെ പ്രതാപശാലികളായിട്ടാണ് അറിയപ്പെടുന്നത്. അവർ വലിയ ആൾക്കാരാണെന്ന് പറയും, വലിയ കുടുംബങ്ങളാണ്, വലിയ സ്വാധീനമുള്ളവരാണ്. സമ്പത്തില്ലാത്തവൻ്റെ പിന്നാലെ ആരും പോകാറില്ലല്ലോ. പണമില്ലാത്തവൻ പിണമാണെന്നും പണത്തിനും ഇതേ പരുന്തും പറക്കില്ലെന്നും പണ്ഡിതനാണേലും പാമരനാണേലും പണമാണ് എല്ലാവർക്കും രാജായെന്നുമൊക്കെ പഴഞ്ചൊല്ലുകളിലൂടെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന സംസ്കാരമുണ്ട്. അപ്പോൾ ഈ പണം നൽകുന്ന വലിയ സുരക്ഷിതത്വവും പണം നൽകുന്ന അധികാരവുമായിരിക്കും ഈ പണത്തിൻ്റെ പിന്നാലെ പോകാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുക. പക്ഷേ യേശു പഠിപ്പിക്കുന്നത് ഇത് രണ്ടും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. പ്രതാപം പണമുള്ളവൻ്റെ പ്രതാപം പണം നഷ്ടപ്പെടുമ്പോൾ തീരും. അത് തന്നെയുമല്ല, ഈ പ്രതാപത്തിനും ഇത്രയേ അർത്ഥമുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശു പഠിപ്പിക്കുന്നതാണ്, കള്ളന്മാർ കടന്നു മോഷ്ടിക്കാത്ത, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത നിക്ഷേപങ്ങൾ നിങ്ങൾക്കായി കരുതി വെക്കുക. അതിന് യേശു പഠിപ്പിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, തരുന്ന വലിയ ഒരു ദൗത്യമുണ്ട്. എങ്ങനെയാണ്? ലൂക്കാ എഴുതിയ സുവിശേഷം 16:9 പറയും, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്ത് കൊണ്ട് സുഹൃത്തുക്കളെ നേടുക. ഇതിന് തുടക്കമായി യേശു ഒരു കഥ പറഞ്ഞായിരുന്നു, കാര്യസ്ഥൻ്റെ, അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കഥ. അത് ലൂക്കാ എഴുതിയ സുവിശേഷം 16:1-9 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യസ്ഥൻ്റെ കഥ ഇതാണ്. യേശു പറഞ്ഞു, ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മകഥൻ ചെയ്തു, യജമാനൻ കാര്യസ്ഥതയിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഇനി ഞാൻ എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥതയിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, വരുമാനമാർഗം ഇല്ലാണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് അവൻ ചെയ്യുക? യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിൻ്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് ഇന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ ഇത് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. ഇതാണ് കഥ. എന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. അതിനുശേഷമാണ് ഈ ഉദാഹരണം എടുത്തിട്ട് യേശു ഒരു ഉപദേശം കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. എന്തുകൊണ്ടാണ് സമ്പത്തിനെ അധാർമികമെന്ന് പറയുക? രണ്ടു കാരണങ്ങളുണ്ട്. ഒരുപക്ഷേ സമ്പാദിക്കുന്ന വിധം അധാർമികമായതുകൊണ്ടായിരിക്കാം. മറ്റൊരാൾക്ക് അർഹമായത് ഞാൻ സ്വന്തമാക്കുമ്പോൾ അത് അധാർമികമായിത്തീരുന്നു. അധാർമികമായ സ്വത്ത് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 5:1-9 ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാണ്ടിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും, തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. എങ്ങനെയാണ് ശേഖരിച്ചതെന്ന് തുടർന്ന് പറയുക, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. അന്യായമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന സ്വത്ത് അധാർമികമാണ്. വേലക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കാതെ സമ്പാദിക്കുന്നത് തീർച്ചയായും അധാർമികമാണ്. ന്യായമായ ജോലി ചെയ്യാതെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്നതും അതുപോലെ തന്നെ അധാർമികമാണ്. പാവപ്പെട്ട കർഷകനെ പിടിച്ചു പറിച്ചുന്നതുപോലെ കാശ് നികുതിയായും മറ്റ് പേരുകളിലും ഒക്കെ വാങ്ങുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നത് തീർച്ചയായിട്ടും അധാർമികമാണ്. അധാർമികമായ രീതിയിൽ കൈക്കൂലി വഴിയോ കരിഞ്ചന്ത വഴിയോ അന്യായമായ കൊള്ളലാഭത്തിലൂടെയോ ഒക്കെ ഉണ്ടാക്കുന്ന സ്വത്ത് സമ്പത്ത് അധാർമികമാണ്. ഇന്ന് പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട് ചില കമ്പനികൾ ഉണ്ടാക്കുന്ന വലിയ ലാഭത്തെക്കുറിച്ച്. കഴിഞ്ഞ തവണത്തതിൻ്റെ 100% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു, 2x-3x ലാഭം ഉണ്ടാക്കുന്നു. അനേക കോടികളുടെ ലാഭത്തിൻ്റെ കണക്കുകൾ നിരത്തുമ്പോൾ ആ ലാഭം എങ്ങനെയുണ്ടായി, ആർക്കാണ് നഷ്ടമുണ്ടായത് എന്ന് പത്രക്കാർ സാധാരണ പറയാറില്ല. ലാഭത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ആ ലാഭത്തിൻ്റെ പിന്നിലുള്ള അധാർമികതയെക്കുറിച്ചും പലപ്പോഴും പറയാറില്ല. വലിയ എണ്ണക്ഷാമമുണ്ടായ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് എണ്ണക്കമ്പനികളാണെന്ന് നമുക്കറിയാം. ഇല്ലാത്ത ദൗർലഭ്യം ഉണ്ടാക്കി പൂഴ്ത്തിവെപ്പിലൂടെയും കരിഞ്ചന്തയിലൂടെയും കൊള്ളലാഭം ഉണ്ടാക്കുന്ന വ്യാപാരികളെക്കുറിച്ചും പറയാം. സമ്പത്ത് ഉണ്ടാക്കുന്ന വിധം അധാർമികമാണ്. പലപ്പോഴും ന്യായമായത് കൊടുക്കാതെ സമ്പാദിക്കുന്നത് അധാർമികമാകുന്നു. രണ്ടാമത്തേത്, സമ്പത്ത് അധാർമികമായി തീരുന്നത് മറ്റൊരാൾക്ക് അർഹമായത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോഴാണ്. ഞാൻ സമ്പാദിക്കുന്ന വിധത്തിൽ മാത്രമല്ല, ഞാൻ ചിലവാക്കുന്ന വിധത്തിലും. കോടിക്കണക്കിന് ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ, ആവശ്യത്തിന് ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അവിടെ 600 കോടി കൊടുത്ത് ഒരു വീട് വാങ്ങി എന്ന് പറയുന്നത് വലിയ അധാർമികതയുടെ പാരമ്യമാണെന്ന് അലാദീൻ പറയും. മറ്റുള്ളവൻ്റെ മുമ്പിൽ അസൂയ ഉളവാക്കുന്ന രീതിയിൽ അധാർമ്യത്തിൻ്റെ വലിയ മാളികകൾ, വലിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉയർന്നു വരുന്ന നമ്മൾ കാണും. അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും, വ്യവസായത്തിൻ്റെ പേരിലാണെങ്കിലും, വ്യാപാരത്തിൻ്റെ പേരിലാണെങ്കിലും, എന്തുമാവട്ടെ, വിശക്കുന്ന മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ധൂർത്തടിക്കാൻ ആർക്കും അവകാശമില്ല. വീടില്ലാത്തവർ, വഴിവക്കിലും ചേരികളിലുമൊക്കെ നിരാശയിൽ കഴിയുന്നവർ ഉള്ളിടത്തോളം കാലം വലിയ മാളികകൾ വസിക്കാനും ആർക്കും അവകാശമുണ്ടാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശു പറയുക, ഉൽപ്പാദിപ്പിക്കുന്ന വിധവും ഉപയോഗിക്കുന്ന വിധവും അധാർമികമായി തീരുന്നു. ഇനി എന്താണ് അതിനെ ധാർമ്മികമാക്കാനുള്ള മാർഗം? അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ, സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക. സ്നാവയോഹന്നാൻ പറഞ്ഞതാണ്, രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവനുമായി ഒന്ന് കൊടുക്കുക, അപ്പമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക, വസ്ത്രം നൽകുക, പാർപ്പിടമുണ്ടാക്കി കൊടുക്കുക, ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുന്നതിലൂടെ മാത്രമേ ഈ സമ്പത്ത് ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തേക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനായിട്ട് യേശു ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, അധാർമികമായ സമ്പത്ത് പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുന്നതിലൂടെ മാത്രമേ അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ ഈ അധാർമികതയിൽ നിന്ന്. ഇതാണ് ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സക്കേയുസിൻ്റെ ഉദാഹരണത്തിലൂടെ എടുത്തു പറയുന്നത്. സക്കേയുസിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപേ സക്കേയുസ് എടുത്തൊരു തീരുമാനമുണ്ട്. 19-ാം അധ്യായം 8-ാമത്തെ വാക്യം, സക്കേയുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുന്നതിൻ്റെ മാർഗം. അതുകൊണ്ട് അപ്പോഴാണ് യേശു പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പങ്കുവയ്ക്കാൻ സന്നദ്ധമാകുന്നിടത്ത് രക്ഷയുണ്ടാവും, പങ്കുവയ്ക്കാത്തിടത്ത് രക്ഷ ലഭിക്കുകയുമില്ല. 16-ാമത്തെ അധ്യായം ലൂക്കാസ് സുവിശേഷത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിൽ പറയും, പങ്കുവയ്ക്കാൻ മറന്നുപോയ, പങ്കുവയ്ക്കാൻ വിസമ്മതിച്ച ധനവാന് സംഭവിച്ചതെന്താണെന്ന്, അഗ്നിയിൽ ഉരുകുന്ന സാഹചര്യം. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അന്തിമവിധിയെക്കുറിച്ചും പറയുക, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, അതിനാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇപ്പോഴേ സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുന്നതിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ യേശു എടുത്തു കാണിച്ചു തന്നു. കള്ളന്മാർ മോഷ്ടിക്കാത്ത, തുരുമ്പും കീടവും നശിപ്പിക്കാത്ത സ്വർഗീയ നിക്ഷേപം ഇതാണ്, പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ. ഇങ്ങനെ പങ്കുവയ്ക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസമുണ്ടാവണം. നാളെയെക്കുറിച്ചുള്ള വ്യഗ്രതയാണ് ഒന്ന് എന്ന് പറഞ്ഞു വെച്ചു സ്വത്ത് സുരുക്കൂട്ടി വയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ കാരണം. എത്ര വ്യഗ്രതപ്പെട്ടാലും ജീവൻ സുരക്ഷിതമാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. എത്രയോ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലൂടെയോ മറ്റേതെങ്കിലും രോഗത്തിലൂടെയോ അല്ലൊരു കാർ അപകടത്തിലൂടെയോ ഏതെല്ലാം വിധത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായ ജീവൻ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ നാളത്തേക്ക് ജീവിക്കും എന്നുപോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ എന്തിനാണ് വ്യഗ്രതപ്പെടുന്നത്? ഉത്കണ്ഠ കൊണ്ട് ആർക്കും ഒരു നന്മയും ഉണ്ടാവില്ല. നമുക്കാവശ്യമുള്ളതെല്ലാം എന്താണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് യേശു പഠിപ്പിച്ചു 32-ാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന്, ആഹാരവും വസ്ത്രവും പാർപ്പിടവുമെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെതായ ക്ലേശങ്ങൾ മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെതായ ക്ലേശങ്ങൾ സ്വീകരിക്കുകയും ഓരോ ദിവസവും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. വ്യഗ്രതയുണ്ടാവില്ല. നാളെ എന്തു സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യഗ്രതയില്ല. ആ വ്യഗ്രതകളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തു കഴിയുമ്പോൾ സ്വതന്ത്രമായി പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത കൂടി നമുക്കുണ്ടാവും. ആവശ്യത്തിനു മിച്ചം കുറച്ചു പേര് സൂക്ഷിച്ചു വയ്ക്കുന്നതുകൊണ്ടല്ലേ അത്യാവശ്യത്തിനുള്ളത് പോലും അനേകം പേർക്ക് ലഭിക്കാതെ പോകുന്നത്? ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ വലിയ സമ്പന്നന്മാരുടെ ചുരുക്കം പേരുണ്ടാവുകയും അതേസമയം ദാരിദ്ര്യം വളരെ വ്യാപകമാകുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കം പേര് വലിയ സമ്പന്നരാകുന്നു, അനേകം പേര് വലിയ ദാരിദ്ര്യത്തിലേക്ക് ആണ്ടുപോകുന്നു. കടക്കണിയിൽപ്പെട്ട് ഉരാക്കുടുക്കിലായി കഴിയുമ്പോൾ അവസാനം ആത്മഹത്യയിലൂടെ രക്ഷ നേടുന്നത് എത്രയോ തവണ നമ്മൾ കാണുന്നു. ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് സംസ്കാരം നിലനിൽക്കുമ്പോൾ യേശു പഠിപ്പിച്ച ഈ ധാർമ്മികമായ കാഴ്ചപ്പാട് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനുള്ള ആ ഒരു സന്നദ്ധത, അതുമാത്രമാണ് രക്ഷയുടെ മാർഗം. യേശു പ്രാവർത്തികമല്ലാത്ത കാര്യമല്ല നമ്മളെ പഠിപ്പിക്കുക. അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടി വ്യഗ്രതപ്പെടുമ്പോൾ, മറ്റുള്ളവർക്കും എന്നെപ്പോലെ ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ടാകും, പങ്കുവയ്ക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഈ സമാധാനം എല്ലാവർക്കും ലഭിക്കണം. അതാണ് യേശു സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, നാളെയെക്കുറിച്ച് ഉത്കണ്ഠകൾ വേണ്ടെന്നും ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കണമെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ആവശ്യമായതിലൊന്നും കുറവ് വരാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്നും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കണമെന്നും അവിടെ ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. കർത്താവേ, അങ്ങയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിപാലനയിൽ ഉറച്ചു വിശ്വസിക്കാൻ, ആ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സഹോദര സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. പങ്കുവെച്ച് സന്തോഷത്തിലും സമൃദ്ധിയിലും സമാധാനത്തിലും കഴിയാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.